Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അനാദിയായി സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ സാമാന്യമായി പറയുന്നതാണ്. ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ശുക്തി, അതിൽ മുമ്പ് നമ്മൾ കണ്ട രജതത്തിന്റെ സ്മൃതി, ആ അനുഭവത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടായി, സംസ്കാരത്തിൽ നിന്ന് സ്മൃതി ഉണ്ടായി, ഇങ്ങനെയെല്ലാം വിശദീകരിക്കുന്നത് ആ ഭ്രമത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ആത്യന്തികമായി ഇതിനെ വിശദീകരിക്കുമ്പോൾ അദ്വൈതത്തിൽ തന്നെ അജാതവാദത്തിലും മറ്റും ചെല്ലുമ്പോൾ അവിടെ ഇതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. അവിടെ ഒരു അനുഭവം, അതിൽ നിന്നൊരു സ്മൃതി, അതിന്റെ സംസ്കാരം ഇതിനെയൊന്നും സ്വീകരിക്കുന്നില്ല. ഇത് സ്വപ്നം പോലെ, സ്വപ്നത്തിന് പോലും സംസ്കാരത്തെ കാരണമായി സ്വീകരിക്കുന്നില്ല. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ പറയുന്ന വിശദീകരണങ്ങളിലാണ് അതിന്റെ താഴ്ന്ന തലത്തിലുള്ള വിശദീകരണങ്ങളാണ്. അപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ്. ഏകമായ ഒന്ന് തന്നെ പലതായി ഭാസിക്കുന്നു. അത് നമ്മുടെ അനുഭവം അങ്ങനെ, അനുഭവം എങ്ങനെയോ അതിന് പിന്നെ വേറെ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. അനുഭവത്തെ അതേപടി സ്വീകരിക്കുക. അത് ഏത് തരത്തിലും ഉണ്ടാകാം എന്നാണ്. അതിനെന്തെങ്കിലും അയുക്തി ഉണ്ടെങ്കിൽ ആ അയുക്തിയും ഞങ്ങൾക്ക് അലങ്കാരമെന്നാണ് അദ്വൈതി പറയുന്നത്. അദ്വൈത ചിന്തയിൽ എന്തെങ്കിലും യുക്തിഭംഗം ഉണ്ടെങ്കിൽ അയുക്തിഭംഗം എന്ന് പറയുന്നത് എന്താണ്? അത് ഭൂഷണം എന്നാണ് പറയുന്നത്. അത് അതാണ് മായികാനാം ഏത് ഭൂഷണമേവ എന്നത് ദൂഷണം എന്നാണ്. മായികന്മാരെന്ന് പറയുന്നത് എല്ലാം മായ എന്ന് പറയുന്നവർക്ക്, അദ്വൈതികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്തെങ്കിലും വൈരുദ്ധ്യം കാണുന്നുണ്ട്, യുക്തിഭംഗം കാണുന്നുണ്ടെന്ന് വെച്ചാൽ അത് ഞങ്ങളൊരു അലങ്കാരമായി സ്വീകരിക്കുന്നു എന്നാണ്. കാരണം അതെല്ലാം സംഭവിക്കാതെ അത് ഒരു ദൂഷണമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ്. കാരണം ഇതൊന്നും എല്ലാത്തിനെയും ഇന്ദ്രജാലത്തിൽ എന്താണ് യുക്തി, അതിലൊന്നും യുക്തിയില്ല. യുക്തി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ ഒരു കല്പനയാണ്. അത് ഇന്ദ്രജാലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് യുക്തിഭംഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു ദോഷമേ അല്ല. അത് മറിച്ച് അത് ആവശ്യമാണ് ഇവിടെ എന്നർത്ഥം. ഇത് അവ്യവസ്ഥിതമാണെന്ന് പറയണമെങ്കിൽ അവിടെ യുക്തിഭംഗം കൂടെ ഉണ്ടായാലേ ഇത് അവ്യവസ്ഥിതമാകത്തുള്ളൂ എന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലും അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ച് ദോഷമൊന്നുമില്ലെന്നാണ്. അതുകൊണ്ട് പൊതു സ്മൃതിയെയോ സംസ്കാരത്തെയോ ഒന്നും സ്വീകരിക്കേണ്ട കാര്യം ആത്യന്തികമായിട്ട് ഇവിടെയില്ല. അതുകൊണ്ട് ഏകത്തിൽ തന്നെ രണ്ടെന്നുള്ള തോന്നലുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഇത് കൊടുത്തിരിക്കുന്നത്. ഏകസന്ദ്രഹ സദ്വിതീയവത്. അദ്വൈതം എന്ന് പറയുന്നത് ഈ പൂച്ചയെ പോലെയാണ്. പൂച്ച എന്ന് പറയുന്നത് എങ്ങനെ എടുത്ത് മേളോട്ട് പൊക്കിയിട്ടാലും അതൊന്നും നാല് കാലം നിൽക്കത്തുള്ളൂ, മലർന്നു വീഴത്തില്ല ഒരിക്കലും. എങ്ങനെ നമ്മൾ മേളിലോട്ടിട്ടാലും, അതുപോലെ ഇനി അദ്വൈത സിദ്ധാന്തം. ഇനി എന്തെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞാലും അവസാനം അവർ പറയുന്നിടത്ത് തന്നെ വന്ന് നിൽക്കും. അതിനെതിരായിട്ട് ഇനി നമ്മൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ കൊണ്ടുവന്നാലും ശരി, ഒരിക്കലും അതിന് സിദ്ധാന്തത്തിനെ നിഷേധിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾക്ക് ശേഷം മാധ്വനും രാമാനുജനും ശ്രീവല്ലഭനും ഒരുപാട് പേര്, ഒരുപാട് ആചാര്യന്മാർ. അത് കൂടാതെ മറ്റത് ന്യായ വൈശേഷിക മീമാംസകന്മാരും എല്ലാവരും ഇതിനെ നിഷേധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഈ അദ്വൈത സിദ്ധാന്തത്തെ. പക്ഷേ നിഷേധിച്ചിട്ടും ഇന്നും പ്രാമുഖ്യം അദ്വൈത ചിന്തയ്ക്കാണ്. അവരെല്ലാം നിഷേധിക്കാൻ വളരെ ശ്രമിച്ചു, നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ പ്രാമുഖ്യം ഇന്നും നിലനിൽക്കുന്നത് അദ്വൈത ചിന്തയ്ക്കാണ്. കാരണം അതിൻ്റെ ആ രീതി അതാണ്, ചിന്താരീതി ചിന്താശൈലി അതാണ്. അടിസ്ഥാനപരമായി ഈ ഭ്രമം എന്ന് പറയുന്ന ആശയത്തെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിനെ മറ്റുള്ളവർക്ക് നിഷേധിക്കാൻ പറ്റാത്തത്. അതിനെ നിഷേധിക്കുക, ഭ്രമം എന്ന് പറയുന്ന ഈ അനുഭവത്തെ, ഈ ആശയത്തെ നിഷേധിക്കുക. എല്ലാവരും ദിഗ്വിജയം നടത്തിയിട്ടുള്ളവരാണ്, മാധ്വനും രാമാനുജനും എല്ലാം. പക്ഷെ വീണ്ടും ഇവിടെ പ്രബലമായത് അദ്വൈത ചിന്തയാണ്. ചൈതന്യ മഹാപ്രഭു പോലും ഭാരതം മുഴുവൻ സഞ്ചരിച്ച് അദ്വൈത ചിന്തയെ, ഈ വാദത്തെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് വീണ്ടും പ്രാബല്യത്തിൽ വന്നത്, വിദ്വാൻമാരുടെ ഇടയിൽ അംഗീകാരം നേടിയത് അദ്വൈത ചിന്തയ്ക്കാണ്. അതിന് കാരണം ഇത് തന്നെയാണ്, ഈ ഭ്രമം എന്ന് പറയുന്ന ആശയത്തെ അംഗീകരിക്കുന്നുകൊണ്ടാണ്. ശുക്തികാഹി രജതവത് അവഭാസത പറയുന്നു. ശുക്തിക തന്നെയാണ് രജതത്തെ പോലെ തോന്നുന്നത്. ഏകശ്ചന്ദ്ര സദ്വിതീയവത്, ഒരേ ഒരു ചന്ദ്രൻ തന്നെ രണ്ടായി അനുഭവപ്പെടുന്നു എന്നാണ്. ഇവിടെ വീണ്ടും ഒരു സംശയം ചോദിക്കുകയാണ്. കഥം പുനഃ പ്രത്യേകാത്മനി അഭിഷയേ അധ്യാസോ വിഷയ തദ്ധർമാണ സർവോഹി പുരോവസ്ഥിതി വിഷയ വിഷയാന്തരം അധ്യസ്ഥതി. അടുത്ത് ചോദിക്കുകയാണ്, പ്രത്യേകാത്മനി അവിഷയേ പ്രത്യേകാത്മാ. പ്രത്യക് എന്ന് പറഞ്ഞാൽ ആന്തരം, പരാഖ് എന്ന് പറയുന്നതിന്റെ വിപരീത പദമാണ് പ്രത്യക്. പ്രത്യക് രണ്ട് രീതിയിലും പറയാം, ആന്തരം പരാക് എന്ന് വെച്ചാൽ ബാഹ്യം, പ്രത്യക് ആത്മാ ആന്തരമായിരിക്കുന്ന ആത്മാ, സർവാന്തരമായിരിക്കുന്ന ആത്മാ. ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം സ്വരൂപം എന്നാണ്. ഒരു വസ്തുവിന്റെ സ്വരൂപം, സ്വരൂപം അതിന്റെ വാസ്തവ രൂപം, യഥാർത്ഥ രൂപം, അതിനെയാണ് ആത്മാ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ കാണുന്നു, ആ വ്യക്തിയെ ബാഹ്യമായി കാണുന്ന ശരീരം, കുറച്ചുകൂടി ഉള്ളിലേക്ക് ആന്തരികമായി ചെന്നാൽ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അങ്ങനെ പോകുന്നു. അങ്ങനെ ഏറ്റവും ആന്തരികമായി ചെല്ലുമ്പോൾ ചൈതന്യം, അതിനെ പ്രത്യേക എന്ന് വിളിക്കുന്നു. നമ്മെ സംബന്ധിച്ചു പ്രത്യേകമായിരിക്കുന്നത് നമ്മുടെ ആന്തരിക ചൈതന്യമാണ്, അതാണ് നമ്മുടെ ആത്മാ, അതായത് നമ്മുടെ സ്വരൂപം, യഥാർത്ഥ സ്വരൂപം അതാണ്. അതുകൊണ്ട് പ്രത്യേക ആത്മാ ആന്തരികമായ സ്വരൂപം. കാരണം ഈ ബാഹ്യമായ നമ്മുടെ യഥാർത്ഥ സ്വരൂപമല്ല, ബാഹ്യമായിരിക്കുന്ന ശരീരം അത് നശിച്ചാലും മറ്റേ ശേഷിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളിലെല്ലാം ഈ ശരീരത്തിന്റെ അനുഭവം ഇല്ലെങ്കിലും ഉള്ളിൽ ചൈതന്യത്തിന്റെ സ്ഫുരണമുണ്ട്. അപ്പോൾ ആന്തരികമായിരിക്കുന്ന ആ സ്വരൂപം, അതിനാണ് പ്രത്യക് ആത്മാ എന്ന് പറയുന്നത്. അത് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നു. ഈ ശരീരത്തെ നിലനിർത്തിയിരിക്കുന്ന ചൈതന്യമാണ്. നമ്മുടെ ലൗകിക അനുഭവത്തിൽ ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ ശരീരവും നഷ്ടപ്പെടുന്നു മരണത്തിൽ. ഇതിനെ നിലനിർത്തിയിരിക്കുന്നതിന്റെ ആധാരമായിരിക്കുന്നത് ആന്തരികമായിരിക്കുന്ന ചൈതന്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ആത്മാ എന്ന് വിളിക്കുന്നു. ഈ പ്രത്യേക ആത്മാ അവിഷയമാണ്, വിഷയമാകുന്നില്ലല്ലോ. അനുഭവപ്പെടുന്ന ശരീരത്തെ അനുഭവപ്പെടുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയുന്നുണ്ട്, ഇന്ദ്രിയങ്ങളെ നമുക്ക് ഊഹിക്കാം, ബാഹ്യമായിരിക്കുന്ന കണ്ണിനെയും ചെവിയും മറ്റും കാണുന്നുണ്ട്. പക്ഷെ ആ ഇന്ദ്രിയ ശക്തിയെ നമ്മൾ അറിയുന്നില്ലെങ്കിൽ ഊഹിക്കാം. പക്ഷെ ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുവിനെ, ആ പ്രത്യേക സ്വരൂപത്തെ, അത് ആ വിഷയമാണല്ലോ, വിഷയമല്ലല്ലോ. വിഷയമല്ലാതിരിക്കുക, അതിലെങ്ങനെ അധ്യാസം സംഭവിക്കും? വിഷയ തദ്ധർമാണ, വിഷയങ്ങളുടെയും, അതായത് ശരീരം, ശരീരധർമ്മങ്ങൾ, ഇതിന്റെ എല്ലാം അധ്യാസം എങ്ങനെ സംഭവിക്കും എന്നാണ് ചോദിക്കുന്നതിന്റെ താല്പര്യം. എന്താണ്? ഒരു അധ്യാസം സംഭവിക്കണമെങ്കിൽ ഏതിലാണോ അധ്യാസം നടക്കുന്നത് അതിന്റെ അനുഭവം നമുക്കുണ്ടാകണം, പ്രത്യക്ഷമായ അനുഭവം. പുറമേ നമ്മൾ മുത്തച്ചിപ്പിയെ കാണുന്നു, അല്ലെങ്കിൽ ഇത് എന്നതിനെ അറിയുന്നു, അറിഞ്ഞിട്ടാണ് അതിൽ വെള്ളി അധ്യസിക്കുന്നത്. അപ്പൊ അധ്യാസത്തിന്റെ അധിഷ്ഠാനം, അല്ലെങ്കിൽ അതിന്റെ ആധാരം, അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നമുക്ക് അധ്യസിക്കാൻ പറ്റൂ. അധിഷ്ഠാനം ആധാരം എന്ന് പറയുന്നത് വേദാന്തത്തിൽ അത്ര സ്വല്പാർത്ഥ വ്യത്യാസത്തോടുകൂടി പറയും. പൊതുവേ അധിഷ്ഠാനത്തിന്റെ പര്യായ പദമായിട്ട് ആധാര ശബ്ദം ഉപയോഗിക്കും. ശുക്തിയിൽ രജതത്തെ ആരോപിക്കുമ്പോൾ ആ ശുക്തിയെ അധിഷ്ഠാനമെന്നും ഇത് എന്നുള്ള ഇത് എന്ന് നമ്മുടെ ആ അനുഭവത്തെ ആധാരമെന്നും പറയും. ശുക്തി അധിഷ്ഠാനവും ഇത് ആധാരവും എന്ന് പറയും. അപ്പോൾ അധിഷ്ഠാനം വേണം, എന്നാലേ ആരോപിക്കാൻ പറ്റും. അധിഷ്ഠാനത്തിന്റെ ജ്ഞാനമില്ലെങ്കിലും നമുക്ക് ആധാരത്തിന്റെ ജ്ഞാനം ഉണ്ടാവണം, ഇത് എന്നുള്ളതിന്റെ ജ്ഞാനം ഉണ്ടാവണം, ഇത് എന്നുള്ള അനുഭവം ഉണ്ടാവണം. എന്തായാലും അധിഷ്ഠാനമായിരിക്കുന്ന ഒരു വസ്തുവിന്റെ ആ സാമാന്യ ജ്ഞാനം, ഇത് എന്നുള്ള ജ്ഞാനവും ഇല്ലാതെ നമുക്ക് ആരോപിക്കാൻ പറ്റത്തില്ല. അതിലൂടെ ചോദിക്കുന്നു, ആത്മാവ് അവിഷയമായ ഒരു പദാർത്ഥമാണ്, എന്തുകൊണ്ട് അവിഷയം എന്ന് പറയുന്നു? ആത്മാവിനെ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും ആത്മജ്ഞാനിയായി, ബന്ധം നിവൃത്തി എല്ലാവർക്കും സംഭവിച്ചു, പിന്നെ അവിടെ ഗുരു, ശാസ്ത്രം, ഉപദേശം ഒന്നും ആവശ്യമില്ല. അപ്പൊ ആത്മാവിനെ അറിയുന്നു എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ആത്മാവ് ജ്ഞാതമല്ല, അജ്ഞാതമാണ്. അപ്പൊ അജ്ഞാതമായിരിക്കെ പ്രത്യേകാത്മാവ്, നമ്മൾ അറിയുന്ന ശരീരത്തെയാണ്, അല്ലെങ്കിൽ മനസ്സിനെ അറിഞ്ഞെന്ന് വരാം, ബുദ്ധി അറിഞ്ഞെന്ന് വരാം, ആത്മാവിനെ അറിയുന്നില്ല. ആത്മാവ് അവിഷയമായിരിക്കെ എങ്ങനെ അധ്യാസം സംഭവിക്കും? വിഷയ തദ്ധർമാണ, വിഷയത്തിന്റെയും ശരീരത്തിന്റെയും തദ്ധർമാണ, ശരീരധർമ്മങ്ങൾ, ഇന്ദ്രിയധർമ്മങ്ങൾ, ഇതിനെല്ലാം എങ്ങനെ അധ്യസിക്കും എന്നാണ്. ഇവിടെ സത്യവും അനടവും തമ്മിലുള്ള അധ്യാസം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു, അധ്യാസം സംഭവിക്കത്തില്ല എന്നാണ്. അത് തന്നെ വ്യക്തമാക്കുന്നു, സർവോഹി സർവരും, ആർക്കെല്ലാം ഭ്രമമുണ്ടാകുന്നു അവരെല്ലാവരും, പുരോവസ്ഥിതേ വിഷയെ, പുരഹ എന്ന് വെച്ചാൽ മുന്നിൽ, അവസ്ഥിതം എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യുന്ന, വിഷയെ വിഷയത്തിൽ, വിഷയാന്തരം അന്യത് വിഷയം വിഷയാന്തരം, അന്യ വിഷയത്തെ, അന്തരം എന്ന് പറയുന്ന ശബ്ദത്തിന് അന്യം എന്നാണ് അർത്ഥം, അത് മറ്റേതെങ്കിലും ഒരു പദത്തിനോട് ചേർന്ന് വരുമ്പോൾ അന്യം എന്നുള്ള അർത്ഥം പറഞ്ഞോളാം. വിഷയാന്തരം എന്ന് പറഞ്ഞാൽ അന്യ വിഷയം, അന്യ വിഷയത്തെ അധ്യസ്ഥതി ആരോപിക്കുന്നു. സർവരും എന്ത് ചെയ്യുന്നു? മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നിൽ മറ്റൊന്നിനെ ആരോപിക്കുകയാണ്. പ്രത്യക്ഷമായി കാണുന്ന ഒന്നിൽ മറ്റൊന്നിനെ ആരോപിക്കുന്നു. പ്രത്യക്ഷമായി കാണുന്ന മുത്തച്ചിപ്പിയിൽ വെള്ളിയെ ആരോപിക്കുന്നു. എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇത് ആത്മാവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? മുന്നിലല്ല, അത് പ്രത്യേകമാണ്, അന്തരമാണ്. അതൊരിക്കലും നമ്മുടെ അക്ഷികൾക്ക് വിഷയമാകുന്നില്ല, വിഷയമാകാത്ത ഒന്നിൽ. അതുകൊണ്ടാണ് അതിന് പ്രത്യേകം എന്ന് പ്രത്യേകം പറഞ്ഞത്, ഇവിടെ പുരഹ എന്നും പറഞ്ഞു. രണ്ടും പരസ്പര വിരുദ്ധമാണ്. മുന്നിലുള്ള ഒരു വസ്തുവിൽ മാത്രമേ നമുക്ക് ഭ്രമം ഉണ്ടാകുന്നു, ഇത് ആന്തരികമായിരിക്കുന്ന ആത്മാവിൽ ഇങ്ങനെ ഭ്രമം ഉണ്ടാകും, അത് മുന്നിൽ എന്ന് പറയുന്നതിന് വിപരീതമാണ്. നമ്മുടെ അധ്യാസം ഉണ്ടാകത്തില്ല എന്നാണ്. സർവോഹി സർവരും പൂർവ ഉപസ്ഥിത വിഷയ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന വിഷയത്തിൽ വിഷയാന്തരം മറ്റൊരു വിഷയത്തെ അധ്യസിക്കുന്നു എന്നാണ്. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്, എങ്ങനെ ആത്മാവ് ഏകമായിരിക്കുകയും അവിടെ എങ്ങനെ അധ്യാസം സംഭവിക്കും എന്നെല്ലാം ചോദിക്കുന്നതാണ് ഇവിടെയും ചോദിക്കുന്നത്. അത് പ്രത്യക്ഷം, അത് വിഷയമേ അല്ലല്ലോ എന്നാണ്. ഇനി ആത്മാവ് വിഷയമാണെന്ന് പറഞ്ഞാലോ അതൊരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? യുഷ്മത് പ്രത്യയ അപേതസ്യ, യുഷ്മത് പ്രത്യയ എന്നിവിടെയില്ല, ഒരക്ഷരം വിട്ടുപോയിരിക്കുകയാണ് മലയാളം. യുഷ്മത് പ്രത്യയ അപേതസ്യ ച പ്രത്യേകാത്മനോ അവിഷയത്വം ബ്രവീഷി. അപ്പൊ അദ്വൈതിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഈ ആത്മാവ് വിഷയമല്ല എന്ന്, അത് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം അപ്രാപ്യമാണ്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാസഹ എന്നെല്ലാം പറയുന്നു. വാക്കും ഇന്ദ്രിയങ്ങളും മനസ്സിനോടൊപ്പം പിൻവാങ്ങുന്ന എവിടെ നിന്നാണോ, മനസ്സ് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അറിയുന്നില്ലെന്നാണ്. അങ്ങനെയുള്ള ആത്മാവ് വിഷയമല്ല എന്ന് പറയുന്നു, അതിൽ അധ്യാസം നടക്കുന്നു എന്നും പറയുന്നു. എന്തുകൊണ്ട്? യുഷ്മത് പ്രത്യയ അപേതസ്, യുഷ്മത് പ്രത്യയരഹിതസ്, ഇത് എന്നുള്ള ബോധം ഇല്ലാത്തതായ, ഇത് എന്നറിയാൻ പറ്റുന്നില്ല. ആത്മഭിന്നമായ സർവത്തിനെയും നമ്മൾ ഇത് എന്നറിയുന്നു. ഈ യുഷ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ള ബോധം. യുഷ്മത് എന്ന് പറയുന്ന ഞാൻ നീ എന്നാണ്, പക്ഷേ ഇതം എന്നുള്ള ശബ്ദത്തിന് പകരമായിട്ടാണ് ഇവിടെ യുഷ്മത് ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. സർവവസ്തുക്കളെയും നമ്മൾ നീ എന്നറിയുന്നില്ല, പക്ഷെ സർവവസ്തുക്കളെയും നമുക്ക് ഇതം ഇത് എന്നറിയാൻ പറ്റും. ഇത് എന്റെ മനസ്സ്, ഇത് എന്റെ ബുദ്ധി, ഇതെന്റെ ശരീരം, ഇതെന്റെ ഇന്ദ്രിയം, ഇത് ഈ പ്രപഞ്ചം എന്നിങ്ങനെ സർവവസ്തുക്കളെയും നമുക്ക് ഇതെന്നറിയാൻ പറ്റും. ഇത് എന്ന് അറിയാൻ കഴിയാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, അഹം, ഞാൻ. അതിന് ഇതെന്നറിയാൻ പറ്റുന്നില്ല. ലോകത്തിൽ രണ്ടു തരത്തിലുള്ള അനുഭവത്തിലൂടെയാണ് നമുക്ക് സർവ്വ അനുഭവങ്ങളും ഉണ്ടാകുന്നത്, ഒന്നിൽ ഞാനെന്ന് അല്ലെങ്കിൽ ഇതെന്ന്. അപ്പൊ യുഷ്മത് പ്രത്യയ അപേതസ്യ, യുഷ്മത് പ്രത്യയ രഹിതസ്യ, യുഷ്മത് പ്രത്യയ നിരസ്തസ്യ, യുഷ്മത് ഇത് എന്നുള്ള അനുഭവരഹിതമായ പ്രത്യേകാത്മനഹ, ആന്തരികമായ ആത്മാവിന് അവിഷയത്വം പ്രവീശി. നിങ്ങൾ തന്നെയാണല്ലോ പറയുന്നത് അത് വിഷയമല്ല, അതൊരിക്കലും അറിയപ്പെടുന്നതല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആന്തരികമായിരിക്കുന്ന അറിവ് ആത്മാവ് അറിയപ്പെടുന്നതല്ല എങ്കിൽ പിന്നെ അതിനെങ്ങനെ അധ്യാസം സംഭവിക്കും എന്നാണ് ചോദ്യം. വളരെ യുക്തിയുക്തമായൊരു ചോദ്യമാണ്. അധ്യാസം നമുക്ക് അനുഭവപ്പെടുന്നത് ദൃഷ്ടാന്തത്തിൽ, എല്ലായിടത്തും ബാഹ്യമായ ഒരു അധിഷ്ഠാനത്തിലാണ് ഉണ്ടാകുന്നത്. ആത്മാവ് ഒരിക്കലും അങ്ങനെ അധ്യാസത്തിന്റെ അധിഷ്ഠാനമാകുക സാധ്യമല്ല, കാരണം അത് അവിഷയമാണ്, അത് അദ്വൈത സിദ്ധാന്തമാണ് എന്നാണ്. ആത്മാവ് വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിച്ഛിന്നമാവും. വിഷയമായിരിക്കുന്ന വസ്തുക്കളെല്ലാം പരിച്ഛിന്നമാണ്, പരിമിതമാണ്. പരിമിതമാകുന്ന വസ്തു അനിത്യമാണ്, ആത്മാവും അനിത്യമാണെന്ന് പറയും. അങ്ങനെ ദോഷങ്ങളെല്ലാം അദ്വൈതം തന്നെ പറയുന്നതാണ്. അതിന് സമാധാനം പറയുന്നു, ഉച്യതേ പറയാം. ശിഷ്യന്റെ സമാധാനത്തെ പരിഹരിക്കാൻ വേണ്ടി പറയുന്നു, ന താവതയം ഏകാന്തേന അവിഷയ. നായം ഏകാന്തേന അവിഷയ താവത് വാക്യ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ്. നായം ഏകാന്തേന അവിഷയ, ഏകാന്തേന അത്യന്തം അവിഷയ. ആത്മാവ് അവിഷയമാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അത് അത്യന്തം അവിഷയമല്ല. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് പോലെ അത് അവിഷയമായ ഒരു വസ്തുവല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? അസ്മത് പ്രത്യയ വിഷയത്വ. നിങ്ങൾ യുഷ്മത് പ്രത്യയത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ മറ്റൊരു പ്രത്യയം അനുഭവമാണ്. എന്താ അസ്മത് പ്രത്യയം? ഞാൻ എന്നുള്ള അനുഭവം. ഈ ഞാൻ എന്നുള്ള അനുഭവത്തിന് ആത്മാവ് വിഷയമാണ്, ഞാൻ എന്നുള്ള അനുഭവത്തിന് ആത്മാവ് വിഷയമാണ്. ആത്മാവ് അത്യന്തം അസിദ്ധമായ ഒന്നല്ല, ആത്മാവിനെ സർവനും അറിയുന്നുണ്ട്. ഇവിടെ ആത്മാവ് എന്ന് പറയുമ്പോൾ പരബ്രഹ്മത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്. ജീവിതത്തിൽ ആത്മാവ് എന്ന് പറയുന്നത് പരബ്രഹ്മൻ തന്നെ, അതായത് ഈശ്വരൻ ആണ്. ഈശ്വരനെ തന്നെയാണ് ഇവിടെ ആത്മാ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരനെ സർവനും അറിയുന്നുണ്ടെന്നാണ്. സർവനും അറിയുന്ന ഒരേ ഒരു വസ്തു പ്രപഞ്ചത്തിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. സർവർക്കും അറിയാവുന്ന ഒരു വസ്തു ഈശ്വരൻ മാത്രമാണെന്നാണ് അദ്വൈതത്തിൽ പറയുന്നത്. കാരണം ബാക്കി സർവനും അറിയുന്ന ഒരു വസ്തു നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എടുക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ കണ്ണില്ലാത്തവന് കണ്ണുകൊണ്ട് ഈ ശരീരത്തെ കാണാൻ പറ്റത്തില്ല, ചെവിയില്ലാത്തവന് ഈ പ്രപഞ്ചത്തെ ചെവി കൊണ്ട് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് പ്രപഞ്ചത്തെ കുറിച്ചുള്ള അനുഭവം ഭാഗികമാണ്. ചിലർ രൂപത്തെ കാണുന്നില്ല, ചിലർ ശബ്ദത്തെ കേൾക്കുന്നില്ല, ചിലർ സ്പർശത്തെ അറിയുന്നില്ല. അപ്പൊ സർവ ജീവനുകൾക്കും അനുഭവമുള്ളത് എന്താണ്? ഈ ഈശ്വരന് മാത്രമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, എവിടെയെല്ലാം ബോധം സ്ഫിരിക്കുന്നുണ്ടല്ലോ ഏതെല്ലാം പ്രാണികളിലും, ആ ബോധം സ്ഫിരിക്കുന്ന സർവ്വ ജീവന്മാരിലും അവർക്കറിയാവുന്ന സർവർക്കും അറിയാവുന്ന ഒരേ ഒരു വസ്തു ഈശ്വരൻ മാത്രമാണ്. അഞ്ചിന്ദ്രിയങ്ങളും പ്രബലമായിരിക്കുന്ന മനുഷ്യന് മാത്രമാണ്. മറ്റു പ്രാണികളിലെ അഞ്ചിന്ദ്രിയങ്ങളും അഞ്ചിന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവം മറ്റു പ്രാണികൾക്കില്ല. ഉറുമ്പ്, പുഴു തുടങ്ങിയ പ്രാണികൾക്ക് ഈ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. ചില പ്രാണികൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയില്ല, ചില പ്രാണികൾക്ക് രൂപം ശരിക്ക് കാണാൻ കഴിയത്തില്ല, ചില പ്രാണികൾക്ക് സ്പർശനേന്ദ്രിയം മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, മറ്റൊന്നും പ്രവർത്തിക്കത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾക്ക് പോലും, ഏകേന്ദ്രിയ ഗ്രാഹികളായ ഇന്ദ്രിയ ഉള്ള ജീവികൾക്ക് പോലും പ്രത്യക്ഷമായിരിക്കുന്ന ഒരു വസ്തു സ്വാനുഭവത്തിൽ എന്താണ്? അത് ഈശ്വരനാണ്, ആത്മാവാണെന്നാണ്. എന്നിട്ടാണ് നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? സർവപ്രാണികൾക്കും പ്രത്യക്ഷമായിരിക്കുന്ന ഒരേ ഒരു വസ്തു, അത് ഈശ്വരനാണ്, ആത്മാവാണെന്നാണ്. അത് പറയുന്നത് എന്താണ്? ഇന്ന താവതയം ഏകാന്തേന അവിഷേഹ. ഇത് പൂർണ്ണമായും അവിഷയമായ ഒരു കാര്യമല്ല. എന്തുകൊണ്ട്? അസ്മത് പ്രത്യവിഷയത്വ. ഞാൻ എന്നുള്ള അനുഭവത്തിന് ഇത് വിഷയമാണ്. ഞാനെന്നറിയുന്നത് ആ ഈശ്വരനെ തന്നെ. ഞാനെന്ന് പറയുന്നത് എന്താണ്? അതൊരു അധ്യാസമാണ്, ഞാനെന്നുള്ള അനുഭവം. അതൊരു ഭ്രമമാണ്. പക്ഷെ ആ ഭ്രമ അനുഭവത്തിലൂടെ സ്ഫുരിക്കുന്ന ചൈതന്യം, ബോധം, അത് ആത്മസ്വരൂപമാണ് എന്നാണ്. ആ അനുഭവം നമുക്ക് വേണമെങ്കിൽ അതിനെ അപൂർണമെന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ. ആ അനുഭവം പൂർണ്ണമല്ല. പക്ഷെ ആ അനുഭവത്തിൽ, ആ സ്ഫുരണത്തിൽ പ്രകാശിക്കുന്നത് ആത്മചൈതന്യമാണ്. അവിടെ പ്രകാശിക്കുന്നത് ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യമാണത് എന്നാണ്. അതുകൊണ്ട് എല്ലാവരും ആ പ്രത്യേക ആത്മാവിനെ അറിയുന്നുണ്ട്, ഈശ്വരനെ എല്ലാവരും അറിയുന്നുണ്ട് എന്നാണ്. അതിനെ അറിയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ അന്വേഷിക്കുന്നത്. ഈശ്വരനെ കുറിച്ചുള്ള അപൂർണമായ അറിവാണ് ഈശ്വരനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിന് വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, അവന് ജിജ്ഞാസ ഉണ്ടാക്കുന്നത്. ആ അന്വേഷണം ബാഹ്യമായി തിരിയുമ്പോൾ നമ്മൾ അതിനെ ഭൗതികം എന്ന് വിളിക്കും, ആന്തരികമായി തിരിയുമ്പോൾ അതിനെ ആത്മീയം എന്ന് വിളിക്കും എന്നുള്ള വ്യത്യാസമാണ്. ഭൗതികമായിട്ടുള്ള അന്വേഷണമായാലും ബാഹ്യമായിട്ടുള്ള അന്വേഷണമായാലും ആന്തരികമായ അന്വേഷണങ്ങളായാലും എല്ലാം എന്താണ്? മനുഷ്യന്റെ അന്വേഷണം മുഴുവൻ ഈശ്വര അന്വേഷണമാണ്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനെ അല്ലാതെ വേറെ ഒന്നിനെ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെല്ലാവരും എല്ലാ അന്വേഷണങ്ങളും ഈശ്വര അന്വേഷണമാണ്. അറിവിന് വേണ്ടിയുള്ള ശ്രമമാണ്. അറിവെന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനാണ്. അപ്പൊ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നു എന്നർത്ഥം. പക്ഷേ ആ അറിവുകൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അപൂർണമായി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ആ അറിവുകളിൽ നമ്മൾ തൃപ്തരാകുന്നില്ല, പൂർണ്ണമായ അറിവിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ജീവിതം, അത് വിദ്വാനാകട്ടെ, പാമരനാകട്ടെ, അജ്ഞനാകട്ടെ, വിജ്ഞനാകട്ടെ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സർവ്വ മനുഷ്യരും ഈശ്വര അന്വേഷണത്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അത് ബോധപൂർവമായ അന്വേഷണത്തിനെ നമ്മൾ വിളിക്കും, അത് ആത്മീയ ജീവിതം എന്ന് വിളിക്കും, ആത്മ അന്വേഷണം എന്ന് പറയും. അബോധപൂർവമായിട്ടുള്ള അന്വേഷണത്തിന് നമ്മൾ പറയും അതെന്താണ്? ഭൗതിക ജീവിതം, അല്ലെങ്കിൽ ഭൗതികമായ അന്വേഷണം എന്ന് പറയും. എന്തുകൊണ്ട്? ഇത് സർവപ്രത്യക്ഷമായൊരു കാര്യമാണ് ഈ ആത്മചൈതന്യം, ഈശ്വരൻ എന്ന് പറയുന്നത്. അത് വ്യക്തമായി പറയുന്നത് അദ്വൈത സിദ്ധാന്തത്തിലാണ്. അതായത് അജ്ഞേയമായ ഒന്നല്ല ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അസ്മത് പ്രത്യവിഷയത്വ. അത് മാത്രമല്ല, നമ്മുടെ അനുഭവങ്ങളിൽ വെച്ച് ഏറ്റവും സ്പഷ്ടമായ അനുഭവം ഈശ്വര അനുഭവമാണ്. പ്രസ്ഫുടമായ അനുഭവം മനുഷ്യന്റെ അനുഭവങ്ങൾ, അത് ഈ ആത്മാവിനെ കുറിച്ചുള്ള, ഈശ്വരനെ കുറിച്ചുള്ള അനുഭവമാണോ? ബാക്കിയുള്ള അനുഭവങ്ങളിലെല്ലാം അവ്യക്തതയുണ്ട്. ഒരു അവ്യക്തതയും ഇല്ലാത്ത അനുഭവം ഞാനെന്നുള്ള അനുഭവം മാത്രമാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? നമ്മുടെ ഏതൊരു അന്വേഷണവും ഏതൊരു കണ്ടുപിടുത്തവും മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആർജിക്കുന്ന അറിവുകൾക്കെല്ലാം പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പരിണാമം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, നമ്മൾ അതുവരെ അറിഞ്ഞിരുന്ന അറിവ് അപൂർണമാണ്, അവ്യക്തമാണ്, കൂടുതൽ വ്യക്തമായി എന്നാണ്. പക്ഷേ ഈ ഞാനെന്നുള്ള അനുഭവത്തിന് മാത്രം ഒരിക്കലും മാറ്റം വരുന്നില്ല. ഞാനെന്നുള്ള അനുഭവം മാറിയിട്ട് നീ അല്ലെങ്കിൽ ഇത് എന്നൊരിക്കലും മാറുന്നില്ല. അതിന്റെ സ്വരൂപത്തിന് ഏതെല്ലാം അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാലും ശരി, അന്വേഷണത്തിലെല്ലാം ആധാരമായി നിന്നുകൊണ്ട് ഞാനെന്നുള്ള അനുഭവം മാറാതെ നിൽക്കുന്നു. അതുകൊണ്ട് അത് വ്യക്തമാണ്. അതിലെന്തെങ്കിലും അവ്യക്തത ഉണ്ടായിരുന്നെങ്കിൽ ഞാനെന്നുള്ള അനുഭവത്തിനൊരു മാറ്റം വന്നിട്ട് മറ്റെന്തെങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും ഒരു അനുഭവം അതിന്റെ സ്ഥാനത്ത് വന്നേനെ. ഞാനെന്ന് പറയുന്ന അനുഭവത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു അനുഭവം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. കാരണം തന്റെ അസ്തിത്വത്തെ ബോധിപ്പിക്കുന്ന ആ അനുഭവത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റൊരു അനുഭവം, അത് അസ്തിത്വബോധത്തിൽ നിൽക്കുന്ന മനുഷ്യനെ സങ്കല്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും സ്പഷ്ടമായിരിക്കുന്ന അനുഭവം മനുഷ്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ മനുഷ്യനല്ല, മനുഷ്യന് വേണ്ടി മാത്രം പറയുന്നതല്ല, സർവ്വപ്രാണികളുടെയും ജീവിതത്തിൽ സ്പഷ്ടമായിരിക്കുന്ന അനുഭവം ഈശ്വര അനുഭവമാണ്. ബാക്കിയുള്ള അനുഭവങ്ങളൊക്കെ അസ്പഷ്ടമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇതിന്റെ സർവ്വ അന്വേഷണങ്ങൾ ഈശ്വര അന്വേഷണമെന്ന് സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അസ്മത് പ്രത്യ വിഷയത്വ, ആത്മാവ് അസ്മത് പ്രത്യയത്തിന് വിഷയമാണ്, ഞാനെന്നുള്ള അനുഭവത്തിന് അത് വിഷയമാണ്. അത് എങ്ങനെ? അനുഭവം പലതരത്തിലുണ്ടാകാം, പലതരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു. പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ, ഒന്ന് പരോക്ഷം, ഒന്ന് അപരോക്ഷം. പരോക്ഷം അക്ഷണ പരം, അക്ഷികൾക്ക് പരമായിട്ടുള്ള, അക്ഷികൾക്കപ്പുറമുള്ളത്, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള അറിവ്. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു, അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വള്ളിക്കാവ് ഈ രാജ്യം നമുക്ക്, ഈ സ്ഥലം ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷമാണ്. ഇത് പ്രത്യക്ഷം, ഇത് അപരോക്ഷം. അസമയം അമേരിക്ക എന്ന് പറയുന്ന ഈ സമയം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പരോക്ഷം, അക്ഷികൾക്കപ്പുറമാണ്. നമ്മൾ ഒരു ഇന്ദ്രിയങ്ങളും ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പരോക്ഷം, അക്ഷികൾക്ക് അപ്പുറമുള്ളത് കൊണ്ട് അതിനെ പരോക്ഷം എന്ന് പറയുന്നു. എന്നാ പരോക്ഷം, അതാണ് അപരോക്ഷം. പരോക്ഷമല്ലാത്തത് എന്നുവെച്ചാൽ പ്രത്യക്ഷം, അത് അപരോക്ഷം എന്ന് പറയുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മുമ്പിൽ കാണുന്നതെല്ലാം കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ഗ്രഹിക്കുന്നത്. കണ്ണുകൊണ്ട് വസ്തുവിനെ കാണുന്നു, അതിന്റെ രൂപത്തെ കാണുന്നു, അതായത് അതിന്റെ നിറത്തെ കാണുന്നു, അതിന്റെ ആകൃതിയെ കാണുന്നു, ഇതെല്ലാം ആ പരോക്ഷമാണ്. ചെവി കൊണ്ട് ശബ്ദത്തെ കേൾക്കുന്നു, അതും അപരോക്ഷം. നാവ് കൊണ്ട് രസത്തെ രുചിച്ചറിയുന്നു, അത് അപരോക്ഷം. ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നു, ഉഷ്ണം ശീതം, ഇതെല്ലാം അപരോക്ഷം. ആ സമയം ഇതിനെക്കുറിച്ചെല്ലാം കേട്ടറിയുന്നു, ജിലേബി മധുരിക്കും എന്ന് കേട്ടറിയുന്നു. ആ കേട്ടുള്ള അറിവ്, ജിലേബിയുടെ മധുരത്തെക്കുറിച്ചുള്ള അറിവ്, അത് പരോക്ഷം. സാധാരണ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും പരോക്ഷം അല്ലെങ്കിൽ അപരോക്ഷം, രണ്ടു തരത്തിൽ മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. പ്രപഞ്ചത്തിലെ ഏതറിവ്, ചിലത് നിത്യ പരോക്ഷമായി തന്നെ ഇരിക്കും. ജീവിച്ചിരിക്കുന്ന ഒരു കാലത്തും നമുക്കറിയാൻ പറ്റുന്നില്ല. ഉദാഹരണമായിട്ട് പുരാണത്തിൽ പറയുന്നു, സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറയുന്നു, ഒരു ലോകമുണ്ടെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യ പരോക്ഷമായിരിക്കും. നമുക്കത് ജീവിച്ചിരിക്കുമ്പോൾ അറിയാനേ പറ്റുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞെന്ന് വരാം, അറിഞ്ഞതെന്ന് വരാം, അത് പരോക്ഷമായി നമുക്കിരിക്കുന്നുള്ളൂ, അപരോക്ഷമാകുന്നില്ല. അസമയം ഈ ഭൂമി നമുക്ക് എപ്പോഴും അപരോക്ഷമായിരിക്കുന്നു. ഇതിൽ ഒരു ഭാഗം നമുക്ക് പരോക്ഷമായിരിക്കുമ്പോൾ മറുഭാഗം അപരോക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് ഈ അനുഭവങ്ങളെല്ലാം എന്താണ്, പരോക്ഷം അല്ലെങ്കിൽ അപരോക്ഷം എന്നുള്ള രീതിയിലിരിക്കുന്നു. സർവാനുഭവങ്ങളും പ്രാപഞ്ചികമായ അനുഭവങ്ങളെല്ലാം ഒന്നിൽ അത് നിത്യ പരോക്ഷമായിരിക്കും, അല്ലെങ്കിൽ പരോക്ഷം അപരോക്ഷം എന്ന് പറയുന്ന ഈ രണ്ട് തട്ടിലായിരിക്കും പ്രാപഞ്ചികമായ എല്ലാ അനുഭവങ്ങളും. പക്ഷെ ഒരേ ഒരു അനുഭവം മാത്രമേ നമുക്ക് അപരോക്ഷമായിട്ടുള്ളൂ, അത് ഈശ്വരാനുഭവമാണ്. ഈശ്വരാനുഭവം മാത്രം എന്താണ്, ഒരിക്കലും നമുക്ക് പരോക്ഷമാകുന്നില്ല, അപരോക്ഷമായിരിക്കുന്നു. എന്താണ് ജ്ഞാനെന്നുള്ള ബോധം, പ്രത്യേക ആത്മാവിനെ കുറിച്ചുള്ള ആ ബോധം നമുക്ക് എന്താണ്, അതെപ്പോഴും അപരോക്ഷം. അതിന് രണ്ട് ഭാവം വരത്തില്ല, പരോക്ഷമായിരിക്കുക, അപരോക്ഷമായിരിക്കുക. ജ്ഞാനെന്നുള്ള സ്ഫുരണം ഉണ്ടായിരിക്കുക, അതിനെ അറിയാതിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥയിൽ. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്, പ്രത്യേകാത്മ പ്രസിദ്ധേഹി. പ്രസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം, പ്രത്യേകാത്മജ്ഞാനം എന്നാണ്. പ്രസിദ്ധി എന്ന് പറയുന്ന ശബ്ദത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രസിദ്ധിയല്ല, ഇവിടെ പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ പ്രഥ, ജ്ഞാനം എന്നർത്ഥം. പ്രത്യേകാത്മജ്ഞാനം അപരോക്ഷത്വ, അത് അപരോക്ഷമാണ്, അത് പ്രത്യക്ഷമാണ്, സഹജമായി ആന്തരികമായി പുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അത്യന്തം പ്രത്യക്ഷമായിരിക്കുന്ന അനുഭവം, അപരോക്ഷമായിരിക്കുന്ന അനുഭവം, അതൊന്നു മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കത്തക്ക, പൂർണ്ണമായും പ്രത്യക്ഷമെന്ന് കരുതത്തക്ക ഒരേ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ, ഈശ്വരാനുഭവം. ബാക്കിയുള്ള ഒരു അനുഭവത്തിനും നമുക്ക് അങ്ങനെ അവകാശപ്പെടാനുണ്ട്. ആ അനുഭവമാണ് പ്രത്യേകാത്മ പ്രസിദ്ധി, പ്രത്യേകാത്മജ്ഞാനം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈശ്വരനെ അന്വേഷിക്കുകയാണ്. ഏറ്റവും അപരോക്ഷമായിരിക്കുന്ന, അതുകൊണ്ടാണ് കണ്ടെത്താത്തത്. കണ്ണിനോട് ചേർത്തെഴുതുന്ന അഞ്ജനത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. കണ്ണുകൊണ്ട് കാണാൻ ശ്രമിച്ചാൽ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിനെ കാണാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ കണ്ണാടി എടുത്ത് മുമ്പ് പിടിക്കും അഞ്ജനത്തെ കാണാൻ വേണ്ടിയിട്ട്. കണ്ണാടിയിലൂടെ അതിനെ കാണാൻ ശ്രമിക്കുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന ഈശ്വരനെ അറിയാൻ വേണ്ടി നമ്മൾ ഗുരു ശാസ്ത്രം ഉപദേശം എല്ലാം സ്വീകരിക്കുന്നു. എങ്ങനെ? നമ്മുടെ അഞ്ജനത്തെ കാണാൻ വേണ്ടി കണ്ണാടി എടുത്ത് മുമ്പിൽ പിടിക്കുന്നത് പോലെ. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഇത് ഏറ്റവും പ്രത്യക്ഷമായി അപരോക്ഷമായി ഒരിക്കലും മറയാതിരിക്കുന്ന ഒന്നാണ്. സൂര്യനും മറഞ്ഞുപോകും രാത്രിയിൽ, അത് പ്രകാശമാണെങ്കിലും അന്ധകാരം ഇതിലും നമ്മൾ അതിനെ കാണുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരിക്കലും മറയുന്നില്ല. പ്രത്യേകാത്മാവിന്റെ അനുഭവം എന്താണ്? അപരോക്ഷമായിരിക്കുന്നതിന് മറയാൻ പറ്റത്തില്ല. അപരോക്ഷമായിരിക്കുന്ന ഒന്ന് ഒരു കാരണവശാലും നമുക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അപരോക്ഷമായിട്ട് വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ, ഈ ആത്മചൈതന്യം മാത്രം. അത് നിത്യ അപരോക്ഷമാണ്, അതിനൊരിക്കലും മറഞ്ഞിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് താനായി തന്നെ ഇരിക്കുകയാണ്. തനിക്ക് തന്നിൽ നിന്ന് എങ്ങനെ മറയാൻ പറ്റും? തനിക്ക് തന്നിൽ നിന്നും മറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? പ്രത്യേകാത്മപ്രസിദ്ധേ, ഈ ആത്മചൈതന്യ എന്ന് പറയുന്നത് അപരോക്ഷത്വ, അത് സദാ പ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ്.